ബിജു പൗലോസ് എഴുതുന്നു, ജപമാലയും അമ്മയുടെ പുഞ്ചിരിയും. എൻ്റെ മകൻ യുഹാനോൻ 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ ഇടയ്ക്കിടെ തലവേദന അനുഭവപ്പെടുമായിരുന്നു. പല ഡോക്ടർമാരെയും മാറി മാറി കണ്ടു. അവരെല്ലാം മൈഗ്രെയിൻ ആണെന്ന് പറഞ്ഞ് മരുന്നുകൾ നൽകും. താൽക്കാലികമായി ആശ്വാസം ലഭിക്കും. ആദ്യമൊക്കെ മാസത്തിൽ 1 തവണ വന്നിരുന്ന തലവേദന മാസത്തിൽ 2 ആയി. പിന്നീട് ആഴ്ചതോറും 2 ദിവസം കൂടുമ്പോഴും വരാൻ തുടങ്ങി. തലവേദന വരുമ്പോൾ പ്രകാശം അടിക്കുവാനോ ശബ്ദം കേൾക്കുവാനോ പാടില്ല. അങ്ങനെ +2 പഠനം മിക്കവാറും മുടങ്ങി. അയൽപ്പക്കത്തുള്ള ഒരു സഹോദരി ഒറ്റമൂലി മരുന്നുണ്ടാക്കി തന്നു. ആദ്യം 3 ദിവസം ചെയ്തിട്ട് കുറഞ്ഞില്ലെങ്കിൽ പിന്നെ 7 ദിവസം ചെയ്യണം. 2 ചെയ്തിട്ടും ഒരു ഫലവും കണ്ടില്ല. വേദനയുടെ കാഠിന്യം കൂടിക്കൊണ്ടേയിരുന്നു. ഞങ്ങളെല്ലാവരോടും പ്രാർത്ഥന ചോദിച്ചു. നിവർത്തിയില്ലാതെ വന്നപ്പോൾ വീണ്ടും അലോപ്പതി ഡോക്ടറിനെ കണ്ട് മരുന്ന് കഴിച്ചു. മരുന്നിൻ്റെ പരിധി കഴിഞ്ഞാൽ വീണ്ടും പഴയതുപോലാകും. മുറിയിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും ബുദ്ധിമുട്ടായി തുടങ്ങി. വേദനയുടെ കാഠിന്യത്തിൽ മോൻ പറഞ്ഞു, ഞാൻ മരിച്ചുപോയാൽ എൻ്റെ പെട്ടിയിലൊരു മൊബൈൽ ഫോൺ വെച്ചേരെ, ഈശോ വീണ്ടും ജീവൻ തന്നാൽ നിങ്ങളെ വിളിക്കാന്. ഞങ്ങൾ തമാശയായി അവനോട് മറുപടി പറഞ്ഞെങ്കിലും ഒരു പിതാവിൻ്റെ വേദന എനിക്ക് നന്നായി അനുഭവപ്പെട്ടു. തുടർന്ന് ഒരു ആയുർവേദ ക്ലിനിക്കിൽ പോയി. കയ്യിലെ ഞരമ്പ് പിടിച്ചു നോക്കി രോഗനിർണയം നടത്തുന്ന വൈദ്യൻ. അദ്ദേഹം രോഗനിർണയം നടത്തിയപ്പോൾ മൈഗ്രെയിൻ അല്ല, ചെറുപ്പത്തിലെ വീഴ്ചയിൽ തലയുടെ പുറകിൽ ചതവ് പറ്റിയതാണെന്ന് പറഞ്ഞു. കണ്ണിലേക്കുള്ള ഞരമ്പുകൾ അവിടെ നിന്നുമാണ്. 15 ദിവസം കിടന്ന് ചികിത്സിക്കാതെ പറ്റില്ല. ഏകദേശം ഞരമ്പുകളെല്ലാം തന്നെ തളർന്നിരിക്കുന്നു. ഏറ്റവും അടുത്ത ദിവസം തന്നെ ആ ക്ലിനിക്കിൽ പ്രവേശിച്ച് ചികിത്സ തുടങ്ങി. ചില ദിവസങ്ങളിൽ ഛർദി വരും. ഒത്തിരി കഫം പോയി. വേദനയുടെ അളവ് കുറഞ്ഞു തുടങ്ങി. ആ വർഷത്തെ ഓശാന ഞായറാഴ്ചയുടെ തലേന്നാൾ ഡിസ്ചാർജായി. 3 മാസം വിശ്രമം പറഞ്ഞ് മരുന്നുകൾ തന്നു. മരുന്ന് തുടർന്നു. പക്ഷേ പ്രകാശം അടിക്കുവാനോ പുറത്തേക്കിറങ്ങുവാനോ സാധിച്ചിരുന്നില്ല. ജർമ്മിയ 17-14. കർത്താവേ, എന്നെ സുഖപ്പെടുത്തേണമേ എന്ന വചനം എല്ലാ ദിവസവും എഴുതുന്നുണ്ടായിരുന്നു. ആദ്യമൊക്കെ 2 വീതം എഴുതുമ്പോഴേക്കും കണ്ണിൽ മങ്ങൽ വരുമായിരുന്നു. പിന്നീടത് കുറഞ്ഞു തുടങ്ങി. മക്കളും ഞാനും മദ്ബഹ ശുശ്രൂഷകരും കൂടിയായിരുന്നതിനാൽ ദേവാലയത്തിൽ പോകാതിരിക്കുന്നത് വളരെ വിഷമകരമായിരുന്നു. എന്നാൽ ആ സമയത്ത് എല്ലാ ആഴ്ചയിലും വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ സാധിച്ചു. കറുത്ത ഗ്ലാസും തൊപ്പിയും വെച്ചാണ് വിശുദ്ധ ബലിയിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. കൂട്ടുകാർ പരിഹസിക്കുമ്പോൾ അവന് വിഷമമായിരുന്നു. എങ്കിലും ദൈവകൃപയാൽ വിശുദ്ധ കുർബാന അനുഭവത്തിന് മുടക്കം വന്നില്ല. യാക്കോബയ സഭാംഗങ്ങളായ ഞങ്ങൾ കുടുംബമായി 2 നേരങ്ങളിൽ യാമപ്രാർത്ഥനകൾ ചൊല്ലാറുണ്ട്. അതോടൊപ്പം വൈകുന്നേരം പരിശുദ്ധ മാതാവിൻ്റെ ജപമാലയും ലുത്തിനെയും ചൊല്ലുമായിരുന്നു. എന്നാൽ ക്ലിനിക്കിൽ ചികിത്സയ്ക്കായി പ്രവേശിക്കപ്പെട്ടപ്പോൾ മുതൽ രാവിലെയും ജപമാല ചൊല്ലിത്തുടങ്ങി. സന്ധ്യയായാൽ വീടിനകത്ത് ലൈറ്റുകൾ ഒന്നും ഇടാൻ കഴിഞ്ഞിരുന്നില്ല. പുറത്തെ മങ്ങിയ വെളിച്ചത്തിലായിരുന്നു എല്ലാം ചെയ്തിരുന്നത്. ആ സമയത്ത് ഞങ്ങളുടെ ബന്ധുവഴി പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടതനുസരിച്ച് ശാലോമിലെ ഒരു ബ്രദർ ഫോണിലൂടെ മകനു വേണ്ടി പ്രാർത്ഥിച്ചു. ജപമാല ചൊല്ലുമ്പോൾ മുട്ടിനുമേൽ നിന്ന് കൈകൾ വിരിച്ചുപിടിച്ച് പ്രാർത്ഥിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. 2 നേരവും ഞങ്ങളെല്ലാവരും അങ്ങനെ തന്നെ ചെയ്തു പോന്നു. ആ സമയത്ത് മകൻ്റെ +2 പൊതുപരീക്ഷാ സമയമായി. രജിസ്റ്റർ ചെയ്തതിനാൽ ക്യാൻസൽ ചെയ്യാനും കഴിയില്ലെന്നായിരുന്നു ടീച്ചേഴ്സ് പറഞ്ഞത്. കണ്ണിന് മങ്ങലോടെ എങ്ങനെ പരീക്ഷ എഴുതും? എങ്കിലും ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥന, പ്രത്യേകിച്ച് ജപമാല പ്രാർത്ഥന തുടർന്നു. പരീക്ഷ എഴുതാൻ തീരുമാനിച്ചു. അടുത്ത ദിവസം രാവിലെ ഞാൻ ജോലിക്ക് പോയി. ആ സമയങ്ങളിൽ യൂഹനൻ തനിച്ചിരുന്നാണ് പ്രാർത്ഥന. അവൻ പ്രഭാത പ്രാർത്ഥന നടത്തി മുട്ടിനുമേൽ നിന്ന് ജപമാല ചൊല്ലി. 5-ാം രഹസ്യം പകുതിയായപ്പോഴേക്കും ആദ്യം നല്ല കുന്തിരിക്കത്തിൻ്റെ സുഗന്ധവും പിന്നീട് മുല്ലപ്പൂവിൻ്റെ സുഗന്ധവും അവൻ അനുഭവപ്പെടാൻ തുടങ്ങി. ശരീരം മുഴുവൻ തീ പൊള്ളുന്നതുപോലെ അനുഭവപ്പെട്ടു. പരിശുദ്ധ അമ്മയും ഉണ്ണീശോയുമുള്ള ചിത്രത്തിലേക്ക് നോക്കിയപ്പോൾ പരിശുദ്ധ അമ്മ നന്നായി ചിരിക്കുന്നതായി അവൻ അനുഭവപ്പെട്ടു. പെട്ടെന്ന് ബൾബിൻ്റെ സ്വിച്ച് ഇടാൻ തോന്നി. ചിത്രത്തിന് ചുറ്റും LED ബൾബ് പ്രകാശിച്ചപ്പോഴും അവന് യാതൊരു വിഷമവും തോന്നിയില്ല. പരിശുദ്ധ അമ്മ വഴി ഈശോ തന്ന സൗഖ്യം. യേശുവേ നന്ദി. ഞാൻ ഉച്ചയ്ക്ക് ജോലി കഴിഞ്ഞ് വന്നപ്പോൾ വീടിനുള്ളിലെ ലൈറ്റുകളെല്ലാം ഓണായി കിടക്കുന്ന ആശ്വാസകരമായ കാഴ്ചയാണ് കണ്ടത്. ഉച്ച കഴിഞ്ഞ് കിടന്നുറങ്ങിയതിന് ശേഷം വീണ്ടും പഴയ പോലെ തന്നെ തലവേദനയായി. എങ്കിലും കണ്ണിനൊരു കുഴപ്പവുമില്ലായിരുന്നു. ആ സമയത്ത് ഞാനും മൂത്ത മകനും കൂടി അടുത്തുള്ള ചാപ്പലിൽ സന്ധ്യാപ്രാർത്ഥനയ്ക്കായി പോയി. ശക്തമായ തലവേദന കാരണം യൂഹാനോനും അവൻ്റെ അമ്മയും വല്ലാത്ത അവസ്ഥയിലായിരുന്നു. അമ്മ മകൻ്റെ തലയിൽ പതിയെ തിരുമി തലോടിക്കൊടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അന്ന് ചാപ്പലിൽ സന്ധ്യാപ്രാർത്ഥനയുടെ സമയത്തു തന്നെ അവൾ മോനോട് പറഞ്ഞിട്ട് പ്രാർത്ഥനാ മുറിയിലിരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു. ആ സമയത്ത് യൂഹനൻ മയങ്ങിപ്പോയി. അപ്പോൾ അവൻ്റെ തലയിൽ വീണ്ടും മുടിയിഴികളിലൂടെ നല്ല തലോടൽ. അമ്മ തലോടുന്നതായിരിക്കുമെന്ന് അവൻ കരുതിയപ്പോൾ അമ്മയുടെ പ്രാർത്ഥന അപ്പുറത്തെ മുറിയിൽ നിന്ന് കേട്ടു. കണ്ണു തുറന്നു നോക്കിയപ്പോൾ ഭിത്തിയിലൊരു വെളുത്ത നിഴൽ മായുന്നതുപോലെ. അവന് വല്ലാത്തൊരു ആശ്വാസം തോന്നുകയും ചെയ്തു. അതോടെ തലവേദനയിൽ നിന്ന് പൂർണ്ണ സൗഖ്യത്തിലേക്ക് വന്നു. പിന്നീട് ഒരാഴ്ച കൊണ്ട് പരീക്ഷയ്ക്കുള്ള എല്ലാ വിഷയങ്ങളും വെറുതെ ഒന്ന് വായിച്ചു. ഒന്നും മനസ്സിലാകുന്നില്ലായിരുന്നു. എങ്കിലും കൂട്ടുകാരുടെ കൂടെ സഹായത്തോടെ പഠിക്കാൻ ശ്രമിച്ചു. ഞങ്ങൾ കുടുംബമൊന്നിച്ച് പ്രാർത്ഥിച്ചാണ് പരീക്ഷയ്ക്കായി അയച്ചത്. യോഹന്നാൻ 14:26 വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുകയും പരിശുദ്ധ അമ്മയുടെ കൂടെ ഇരുന്ന് പരീക്ഷ എഴുതാൻ സഹായം ചോദിക്കുകയും ചെയ്തിരുന്നു. റിസൾട്ട് വന്നപ്പോൾ ഭേദപ്പെട്ട മാർക്കോടെ നല്ലൊരു വിജയം കർത്താവ് നൽകി. പരിശുദ്ധ അമ്മയുടെ ജപമാലയിലൂടെ ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തെ ഓർത്ത് കർത്താവിന് മഹത്വം.